മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
ഇഷ്ടപ്പെട്ട വീടും സ്ഥലവും സ്വന്തമാക്കുക എന്നത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഏതൊരാളിന്റെയും സ്വപ്നമാണ്. ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് അത് വാങ്ങുവാനായി പണം മാറ്റിവെച്ച ശേഷം ആ സ്ഥലം കൈവിട്ടു പോകുമ്പോഴുണ്ടാകുന്ന നിരാശയും ചെറുതല്ല. അത്തരത്തിലൊരനുഭവത്തിലൂടെയാണ് മെൽബണിലുള്ള കുറച്ച് മലയാളി കുടുംബങ്ങൾ കടന്നുപോയത്. ഇതിൽ 3 പേര് SBS മലയാളത്തോട് അനുഭവങ്ങൾ പറയാൻ തയ്യാറായി. എന്നാൽ സ്വകാര്യത സംരക്ഷിക്കുവാനായി ഇവരുടെ പേരുകൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. വടക്കുകിഴക്കൻ മെൽബണിലെ ഡോറിൻ പ്രൊവിൻസിൽ റിലീസ് ചെയ്ത കുറച്ച് പ്ലോട്ടുകൾ വാങ്ങുവാൻ ഒരു തുക റിസർവേഷൻ ഫീയായി നൽകിയതാണ് മെൽബണിലുള്ള 11 മലയാളി കുടുംബങ്ങൾ. മെൽബണിലെ പ്രശസ്തമായ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ വിൻസെന്റ് വാൻ മുഖേനയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ പ്ലോട്ടുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. സമീപ പ്രദേശങ്ങളിലേതിനെ അപേക്ഷിച്ച് കുറഞ്ഞ തുകയ്ക്ക് പ്ലോട്ടുകൾ നൽകാമെന്നായിരുന്നു ആദ്യ വാഗ്ദാനം. എന്നാൽ പിന്നീട് പലതവണ ഏജന്റ് സ്ഥലത്തിന്റെ വില വർദ്ധിപ്പിച്ചതായി ഇവർ ആരോപിക്കുന്നു.
ഞങ്ങള് ഏപ്രിൽ മാസത്തില് ഞങ്ങള് കുറെ ഫ്രണ്ട്സ് ഒരു ഏകദേശം ഒരു 10-12 ഫ്രണ്ട്സ് ഞങ്ങള് ഈ ഡോറിൻ ഭാഗത്ത് പ്രോവിൻസിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് പുതിയ റിലീസ് വന്ന സ്ഥലത്ത് ഞങ്ങള് പുതിയ ഫ്ലോട്ടിന് വേണ്ടിട്ട് $2,000 കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് സെക്കൻഡ് സ്റ്റേജിലായിരുന്നു രജിസ്റ്റർ ചെയ്ത. ഫസ്റ്റ് സ്റ്റേജ് ഓൾറെഡി ഒരു റിലീസ് ആയതായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഫ്ലോട്ടിന് ഏകദേശം 450 ഉള്ള ഒരു ലാൻഡിന് 200,000 ആയിരുന്നു പ്രൈസ് ഫസ്റ്റ് സ്റ്റേജിൽ. അതിന് ആ പ്രൈസിലും ഒരു 10,000 മോർ ഇൻക്രീസ് വരുന്നു പറഞ്ഞാണ് ഏജന്റ് ഞങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുള്ളത്, ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെ റിലീസ് ഏജന്റിന് $2,000 കൊടുത്ത് രജിസ്റ്റർ ചെയ്യും, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു 3 ശേഷം അവര് പ്രൈസ് വളരെ ഇൻക്രീസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 285,000 പ്രൈസ് പറഞ്ഞ് വെണ്ടർ എന്തായാലും ഇൻക്രീസ് പ്രൈസിലെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ എഗ്രി ചെയ്തു. എഗ്രി ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവര് ആ ലാൻഡുകളെല്ലാം വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ലാൻഡാക്കി വീണ്ടും ഞങ്ങൾക്ക് ഫ്ലോട്ട് അലോട്ട് ചെയ്തു. ഏകദേശം ഒരു 3 ശേഷം വീണ്ടും ഞങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്തു ലാൻഡുകള്. പ്രൈസും ഏകദേശം ഒരു 10,000 ഇൻക്രീസ് ചെയ്തു. ചെറിയ ലാൻഡും 10,000 ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് കോൺട്രാക്ട് തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു വീണ്ടും ഒരു ഒരാഴ്ചക്ക് ശേഷം അവര് 10,000 ഇൻക്രീസ് ചെയ്തു. അപ്പം 295,000 ഇൻക്രീസ് വന്നു.
ഓരോ തവണ വില കൂട്ടുമ്പോഴും ഇത്രയും മികച്ച സ്ഥലം നഷ്ടപ്പെട്ടു പോകേണ്ടല്ലോ എന്ന് കരുതി തങ്ങൾ അത് സമ്മതിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ഒടുവിൽ ആദ്യം പറഞ്ഞിരുന്ന വിലയേക്കാൾ $140,000 വർദ്ധിപ്പിച്ച കരാർ ഒപ്പുവയ്ക്കാൻ ഈ 11 മലയാളി കുടുംബങ്ങളും തയ്യാറായി. വിലയുടെ 10% ഇവർ ഡിപ്പോസിറ്റായി നൽകുകയും ചെയ്തു. എന്നാൽ കരാറിൽ ഇവർ ഒപ്പിട്ടെങ്കിലും വസ്തു ഉടമ അത് ഒപ്പിട്ടിരുന്നില്ല. വസ്തു ഉടമയുടെ ഒപ്പ് താൻ ശേഖരിച്ചു കൊള്ളാമെന്ന ഉറപ്പിലായിരുന്നു ഏജന്റ് തങ്ങളെക്കൊണ്ട് ഒപ്പിടിച്ചതെന്ന് ഇവർ പറയുന്നു. പക്ഷേ വസ്തു ഉടമ കരാർ ഒപ്പിടുന്നതിന് പകരം വീണ്ടും വില വർദ്ധിപ്പിച്ചു എന്നാണ് ആരോപണം.
ഒരു 2 പുള്ളിക്കാരൻ വീണ്ടും അടുത്ത മെയിൽ വിട്ടു, ഇവിടെ ഇൻക്രീസ്ഡ് ഡിമാൻഡാണ്, അതുകൊണ്ട് ഞങ്ങൾ ലോട്ടിനെല്ലാത്തിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണ്. അതായത് ഒറ്റയടിക്ക് ഒരു $45,000 ഇൻക്രീസ്. എന്നിട്ട് പറഞ്ഞു ഈ പ്രൈസിനാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ഈ വീക്കിൽ തന്നെ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാം, നിങ്ങൾ എഗ്രീഡ് ആണോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസിന് ഞങ്ങൾ എഗ്രി ചെയ്യാം, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ലോട്ട് കിട്ടണം. അപ്പൊ ഇദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഇല്ല, ഈ ലോട്ട് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, നിങ്ങൾ എന്തിനാ വിശ്വസിക്കാതിരിക്കുന്ന, ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ തന്നെ അല്ലേ സെയിൽ ചെയ്തത്, എന്തോ വേറെ എന്തോ. പുള്ളിക്ക് ഭയങ്കര കൺവിൻസിങ് പവറാണ്. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളത് എഗ്രി ചെയ്തു. എഗ്രി ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഒരു മെയിൽ വിട്ടു, വിദിൻ 2 കോൺട്രാക്ട് കൊണ്ടുവരും, നിങ്ങൾ റെഡി ആയിട്ടിരുന്നു, 10% മണി റെഡി ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് മെയിൽ വിട്ടു. ഓക്കെ, അതിനനുസരിച്ച് ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഞങ്ങളൊപ്പം ഉണ്ട്, ഇതിനനുസരിച്ച് ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു. അപ്പോ ആ കോൺട്രാക്ട് കൊണ്ടിരുന്നതിന്റെ തലേ ദിവസം വീണ്ടും ഒരു മെയിലും കൂടെ വന്നിരിക്കുവാണ്. വെണ്ടറിന് ഈ പ്രൈസിനല്ല ഒരു 10,000 കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇപ്പൊ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഇന്ന് മൂന്നാമത്തെ തവണയാണ് പുള്ളിക്കാരൻ ഇൻക്രീസ് ആവുന്നത്. അത് വളരെ ബ്രില്യന്റ് ആയിട്ട് 65 നിന്ന് 75 അപ്പം 10,000 കൂടി കൂടിയിട്ടുള്ളൂ. അപ്പൊ ആവറേജ് ലോട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരാൾക്ക് പിന്നെ 10,000 കൂടി കൂടിയെന്ന് ഓർത്ത് വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അതും എഗ്രി ചെയ്തു. അതായത് ഈ 10,000 കൂടി കൂട്ടി നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യും, ഓക്കെ, കോൺട്രാക്ട് സൈൻ ചെയ്യും. അപ്പോൾ മനസ്സിലാ മനസ്സോടെ എല്ലാവരും അത് സമ്മതിച്ചു. പിറ്റേ ദിവസം ഇയാളെ എല്ലാവർക്കും കോൺട്രാക്ട് കൊണ്ട് കൊടുത്ത് എല്ലാവരുടെയും വീടുകളിൽ കൂടെ കയറി ഇറങ്ങിയാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങനെ അഡ്വർടൈസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഫേമസ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൽ പുള്ളി വർക്ക് ചെയ്യുന്നതാണ്, നമുക്കാർക്കും അവിശ്വസിക്കേണ്ട കാര്യമില്ല. പുള്ളി കോൺട്രാക്ടിന്റെ കോപ്പി എല്ലാവർക്കും കൊണ്ടുവന്നു, വിത്ത് ഒറിജിനൽ കോൺട്രാക്ടിന്റെ ബിഗ് കോൺട്രാക്ടിന്റെ കോപ്പി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊണ്ടുവന്നു, എല്ലാരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് വെൻഡർ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ സാധനം കൊണ്ടുവന്നു, ഞങ്ങൾ സൈൻ ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു വെണ്ടർ ഇപ്പൊ സ്ഥലത്തില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു 10% ഡെപ്പോസിറ്റ് വെണ്ടറിന്റെ അക്കൗണ്ടിൽ കിട്ടിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്ത് വെണ്ടർ തരത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൽ ഇതേ സെയിം പ്രോസസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റെഫറൻസ് ഉണ്ട് വേറെ ആൾക്കാരുടെ. അപ്പൊ അവര് പറയും, അവർക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ തന്നെയാണ് പുള്ളിക്കാരൻ ഇതുപോലെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് 10% വെണ്ടറിന്റെ അക്കൗണ്ടിൽ റിസീവ് ആയതിനു ശേഷം മാത്രമാണ് വെണ്ടർ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ മുമ്പിൽ മലയാളീസിന്റെ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തരാൻ റെഡിയില്ല, ഞങ്ങൾക്ക് റീഡ് ചെയ്യണം, ഞങ്ങളുടെ ഒരു കോപ്പി ഇവിടെ വെച്ചേരാം. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കോപ്പി ഇവിടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സ്ഥലത്തിന് ഡിമാൻഡാണ്, വേറെ രണ്ടു മൂന്ന് ആൾക്കാർ വെളിയിൽ ചോദിച്ചു നിപ്പുണ്ട്, ഞാൻ അവർക്ക് ഇപ്പൊ തന്നെ ഈ ലോട്ട് എടുത്ത് കൊടുക്കും. ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ത്രെട്ടനിങ് കൂടെ ആയിരുന്നു ഇതിന്റെ കൂടെ. അതായത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് വെണ്ടർ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരാം, ഞാൻ അവിടെ കൊണ്ടും സൈൻ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞില്ല വെണ്ടർ എവയാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ഫർണിഷായിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഞങ്ങളത് അംഗീകരിക്കാൻ കാരണം വേറൊന്നുമല്ല. ഇപ്പം ഫസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ നടന്നിട്ടുണ്ട്, 10% ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ അങ്ങനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരിക്കലും നമുക്ക് അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പുള്ളിയുടെ അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പം പൈസ മേടിച്ചു. ഇപ്പൊ പൈസ ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ എത്തി. എത്തിയതിനു ശേഷം ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് സൈൻ ചെയ്ത കോൺട്രാക്ട് എന്തെങ്കിലും ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ കൊണ്ട് തന്നേക്കാം, പുള്ളിക്ക് പനിയാണ് ജലദോഷമാണെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ മാറുവാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഒന്ന് മേടിക്കാൻ റെഡിയാണ്, നിങ്ങൾ എവിടെയാ ഉള്ളത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് കൊണ്ട് എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം പുള്ളി ഒരു ത്രീ ഡേയ്സ് ഡെഡ് ലൈൻ പറഞ്ഞു, ഇതിനുള്ളിൽ ഞങ്ങൾ എല്ലാവരുടെയും സൈൻ ചെയ്ത കോൺട്രാക്ട് നിങ്ങളുടെ കയ്യിൽ തിരിച്ചുകൊണ്ട് തരുന്നു എന്നുള്ള ഞങ്ങളുടെ കോപ്പി കൊണ്ടുതരാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെയിൽ വരുവാണ്, അവിടുത്തെ ലാൻഡ് പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വെണ്ടർ നോട്ട് ഹാപ്പി ടു ഗിവ് യു. അപ്പം ഞങ്ങളുടെ ഈ ഒരു സ്റ്റേജ് വരെ എത്തി, ഞാൻ മാക്സിമം ആണ് നമ്മൾ അത്ര വരെ ക്ഷമിച്ചിരുന്നത്. അതിനുശേഷം ഇതൊരു വീണ്ടും ഇയാൾ ഇങ്ങനെ നമ്മുടെ പൈസ ഹോൾഡ് ചെയ്തുകൊണ്ട് പറ്റിക്കലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും ഗ്യാദർ ചെയ്തിരുന്നു, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല, ഇനി ഇയാൾ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും നിന്നിരുന്നത്. എന്നിട്ട് ഇവര് വീണ്ടും ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പിന്നത്തെ മെയിലില് വന്നത് ഈ പ്രൈസിനല്ല, ഇനിയും ഒരു 15-20,000 കൂടെ കൂട്ടി കൊടുക്കണം. അതായത് കോൺട്രാക്ട് സൈൻ ചെയ്ത ഒരു ഒരു ലോട്ടിന് വീണ്ടും നമ്മൾ 15-20,000 കൂടെ കൂട്ടി കൊടുത്താൽ മാത്രമേ ഇനി ലാൻഡ് തരുള്ളൂ എന്നതിനകത്ത് ഒരു ന്യായമല്ലല്ലോ. അപ്പൊ ഇത് ഇയാളുടെ ഏജന്റിന്റെയും കൂടെ ഒരു പ്ലേ അപ്പ് ആണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി.
ആഗ്രഹിച്ച സ്ഥലം നഷ്ടമാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇവർ സോളിസിറ്ററിന്റെ സഹായം തേടി. പരാതി ഉയർന്നപ്പോൾ അടച്ച 10% ഡിപ്പോസിറ്റ് തുക പൂർണമായും തിരികെ നൽകാമെന്നായിരുന്നു ഉടമയുടെ നിലപാട്. ചെക്ക് മുഖേന ഇവർക്ക് പണം തിരികെ നൽകുകയും ചെയ്തു. അതേസമയം ഈ സ്ഥലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ സമീപത്ത് വിൽപ്പനയ്ക്ക് വന്ന മറ്റ് സ്ഥലങ്ങൾ ഒന്നും വാങ്ങാൻ ഇവർക്ക് കഴിഞ്ഞില്ല.
ഏകദേശം ഞങ്ങളുടെ 10% എന്ന് പറയുമ്പോൾ $30,000 അവർ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് വീണ്ടും അവര് 50,000 ഇൻക്രീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഈ കഴിഞ്ഞ കുറെ കാലത്തിനുള്ളിൽ ഞങ്ങൾക്ക് വളരെ സ്ട്രെസ്സുകളും ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതുമൂലം ഉണ്ടായി. തന്നെയല്ല, ഞങ്ങൾക്ക് ഈ ഏരിയയിലുള്ള പല പ്രോപ്പർട്ടികളും ഞങ്ങൾക്ക് അന്ന് വാങ്ങിക്കാമായിരുന്നു. ഇവരിങ്ങനെ കൺവിൻസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കത് ആ പ്രോപ്പർട്ടി മേടിക്കാതെ നമുക്ക് അങ്ങനെ തന്നെ നഷ്ടം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പം ആ ലാൻഡ് മേടിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് വളരെ ചീപ്പായിട്ട് ഇവിടെ ലാൻഡ് കിട്ടുമായിരുന്നു. ഇപ്പൊ ഈ നമുക്കത് ഇവര് കൺവിൻസ് ചെയ്തുകൊണ്ട് നമുക്കത് വാങ്ങിക്കാതെ പോയതുകൊണ്ട് ഉള്ള നഷ്ടം നമുക്ക് വളരെ വലുതാണ്.
ഇതിനിടെ വസ്തു ഉടമ ചില പ്ലോട്ടുകൾ ലേലത്തിൽ വെക്കുകയും ചെയ്തിരുന്നു. ചില മലയാളികൾ പണം നൽകി റിസർവ് ചെയ്തിരുന്ന പ്ലോട്ടുകൾ പോലും ലേലത്തിൽ വിറ്റുപോയി.
ഏകദേശം ഒരു 4-5 മാസം മുമ്പാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഏജന്റിന്റെ നമ്പർ കിട്ടുകയും ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയും ചെയ്തത്. ആ വീക്കെൻഡിൽ തന്നെ ഈ ഏജന്റ് എന്നെ ഈ പ്രോപ്പർട്ടി കാണിക്കുകയും അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയും അതായത് ഫർദർ പ്രോസസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. And I transferred $2,000 to his account as the initial deposit to hold the land in my name. എനിക്ക് വന്ന അതിനുശേഷം ഒരു കുറെ ഇമെയിലുകൾ ടെക്സ്റ്റ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻസ് നടക്കുകയുണ്ടായി. ഐ മീൻ അബൌട്ട് ദ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് പ്രോസസ് ഓഫ് സൈനിങ് കോൺട്രാക്ട്. ഈ ഏജന്റ് പുള്ളിയുടെ പേഴ്സണൽ ഇമെയിലിൽ നിന്നായിരുന്നു ഇമെയിൽ ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഡിഡ്ന്റ് ലെറ്റ് മീ ടു സൈൻ ദ കോൺട്രാക്ട്. ഇറ്റ് വാസ് ഗെറ്റിംഗ് പ്രൊലോങ്ഡ് എനിവേ. ഏകദേശം ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് ഐ റിസീവ്ഡ് ആൻ ഇമെയിൽ സെയിങ് എന്റെ പേരിൽ ചെയ്ത ഈ ലോട്ട് ഓപ്ഷന് പോവുകയാണ് വിത്ത് അതർ 24 lots. സോ യു വുഡ് ബി ഏബിൾ ടു പ്രൊസീഡ് വിത്ത് ദാറ്റ് എന്നാണായിരുന്നു ഇമെയിൽ. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ ലോട്ടുകളുടെ ഓപ്ഷന് പോവുകയും അതിനുശേഷം ഞാൻ ഏജന്റിനെ ബന്ധപ്പെടുകയും എനിക്ക് എന്റെ ഡിപ്പോസിറ്റ് എമൗണ്ട് തിരിച്ച് അവർ തിരിച്ചു തന്നു എന്നുള്ള ഞങ്ങൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തു.
ഈ ലേലത്തിന്റെ മറവിലും വില കൂട്ടുകയായിരുന്നു എന്നാണ് ആരോപണം. ഇതിനുശേഷം ഇവർ ഇടപാടുകൾ നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വിൻസെന്റ് വാനിനെയും SBS മലയാളം ബന്ധപ്പെട്ടു. താൻ പറ്റിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ വിൻസെന്റ് നിഷേധിച്ചു. തങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് വസ്തു ഉടമ വില കൂട്ടിയതെന്നും വിൻസെന്റ് ചൂണ്ടിക്കാട്ടി.
There were about 75 lots what was due for release in stage 2, okay, out of which customers that was who spoke to you, they came to do reservation for a number of lots, about 10 or 11 of them, and unfortunately the information that we have is all directly from the vendor, okay, so the price and everything was sort of fixed by the vendor and was communicated to all the customer 2 weeks before the auction. So 25 lot was identified to go into auction to be held in September. Whether to go auction or not auction is all decided by the vendor. So we have to sort of abide by what their rules or what the vendor wants. Based on what was given to us, the number of lots and the price, we as the agent has given the information to the customer to get it signed, right? So upon which they have signed, the contract was given to the vendor. Now, unfortunately, based on the allegation, the vendor in the auction itself, the price has actually gone up by, on average, 60 to 80,000 more for each of the lot. Right now, the vendor actually sort of decided that they have moved up to the market price. So, I think the 11 of them, unfortunately, don't get what they want. So I tried to negotiate on their behalf to the vendor. I tried to do our best. But as you know, in any properties, all prices are dictated by the vendor, not by the agent. So this is where I think the allegation is not fair in a sense. It very much depends on where you're looking for. The market ultimately demands or dictates the price, not the agent. We do what we can as an agent or as an agency. We follow the instruction by the vendor. We don't do any miscom, I would say, to any of the clients.
ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ഈ മലയാളി കുടുംബങ്ങൾ കൺസ്യൂമർ അഫയേഴ്സ് വിക്ടോറിയയും ബന്ധപ്പെട്ടിരുന്നു.
ഞങ്ങള് കൺസ്യൂമർ അഫയേഴ്സിൽ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തവര് പരാതി എല്ലാം കേട്ടു. എല്ലാ ആൾക്കാരും കൊടുത്തിരുന്നു. കോർട്ടിൽ പോകാൻ അവർ സജസ്റ്റ് ചെയ്യുന്നേ കൂടുതൽ നിങ്ങളുടെ മറ്റുള്ള നഷ്ടങ്ങൾ കവർ ചെയ്യണമെങ്കിൽ കോർട്ടിൽ പോകാൻ പറയുന്നുണ്ട്. ഞങ്ങളത് ഒരു ഫോറൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നു.
ഇതേക്കുറിച്ചറിയാൻ കൺസ്യൂമർ അഫയേഴ്സ് വിക്ടോറിയയും SBS മലയാളം ബന്ധപ്പെട്ടിരുന്നു. ഓരോ വ്യക്തികളെക്കുറിച്ച് ലഭിക്കുന്ന പരാതികളെപ്പറ്റി പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അവർ അറിയിച്ചത്.